الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي امين يا رب العالمين. صدري شاسك. اهل السنه والجماعه يودا عقيده اهل السنه والجماعه يودا عقيده فدبيكنا حافظ الحكمي رحمه الله عليه اعلام السنه المنشوره بإعتقاد الطائفة الناجية المنشورة എന്ന കിതാബാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഷഹാദത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഷഹാദത്ത് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിബന്ധനകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഏഴ് നിബന്ധനകളാണ് എന്ന് പറഞ്ഞു. അതിൽ രണ്ടെണ്ണമാണ് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൽ ഇൽമു വസ്ദുഖ്. ഇൽമു യഖീനും നമ്മൾ പറഞ്ഞു, ഇൽമും യഖീനും പറഞ്ഞു. ഇനി അടുത്ത ചോദ്യമായിട്ട് ഷെയ്ഖ് കൊടുക്കുന്നത്, മാ ദലീലു ഇസ്തിറാബിൽ ഇൻഖിയാദി മിനൽ കിതാബി വസ്സുന്ന. ഇൻഖിയാദ്, ഏഴ് നിബന്ധനകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൽമു, യഖീന്, ഇൻഖിയാദ്, ഖബൂല്, ഇഖ്ലാസ്, സിദ്ഖ്, മഹബ്ബ. ഈ ഏഴെണ്ണത്തിനുള്ള ദലീലുകളാണ് അടുത്ത ചോദ്യങ്ങളിലൂടെ ഷെയ്ഖ് പറയുന്നത്. അപ്പൊ ഈ ചോദ്യം എന്താണ്? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇൻഖിയാദ്, ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക എന്നുള്ള അർത്ഥത്തിൽ, പിന്നെ സമർപ്പണം എന്നുള്ള അർത്ഥത്തിൽ ഇൻഖിയാദിനുള്ള ദലീലുകൾ എന്താണെന്ന് അൽ ജവാബ്, അതിനുള്ള മറുപടി ഷെയ്ഖ് കൊടുക്കുന്നത്, അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തുൽ ലുഖ്മാനിൽ, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് വഹുവ മുഹ്സിനുൻ فقد استمسك بالعروة الوثقى. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നേർക്ക്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി അവൻ കീഴൊതുങ്ങുന്നത്, മുഹ്സിനായിക്കൊണ്ട്, ഇഹ്സാൻ ചെയ്തുകൊണ്ട് അവൻ ബലമുള്ള ഒരു കയറിലാണ് പിടിച്ചിട്ടുള്ളത്. وقال النبي صلى الله عليه وسلم حديث ان لا يؤمن احدكم حتى يكون هواه تبعا لما جئت به. ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല അവന്റെ ഹവ, അവന്റെ ഇച്ഛകൾ ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുന്നത് വരെ. ഈ ഹദീസിന്റെ സനദിൽ ലോഫുണ്ട്, എന്നാൽ അതിന്റെ ആശയം എന്താണ്? സഹീഹ. അതിന്റെ സനദ് വായിഫാണ്, പക്ഷെ അതിന്റെ ആശയം സഹീഹാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റണം എന്നുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയം ഇൻഖിയാദ്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുക, സമർപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ നാം ഇൽമ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു, യഖീൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു, അതുപോലെ ഇൻഖിയാദും ഉണ്ടായിരിക്കണം. ഇൻഖിയാദുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇൻഖിയാദിൽ ഉണ്ടാവേണ്ടത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും തൗഹീദ് കീഴൊതുങ്ങണം, ശിർക്കിൽ നിന്ന് അകലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഭാഗം തൗഹീദിൽ കീഴൊതുങ്ങണം, ഷിർക്കിന്റെ അംശങ്ങളിൽ നിന്ന് ഒഴിവാകണം. അതാണ് ഇൻഖിയാദിന്റെ ഒന്നാമത്തെ ഭാഗം. കാരണം ഷിർക്കിൽ നിന്ന് ഒഴിവാതെ എന്തില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പൂർണ്ണമായ ഇൻഖിയാദ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപദേശിക്കപ്പെടുന്ന അഅ്മാലുകൾ, ദീനി ശറഇകൾ, അതിന് കീഴൊതുങ്ങണം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ഒരു ഇലാഹില്ല, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനായിട്ട് വേറൊരു ഇലാഹുമില്ല, അപ്പൊ പിന്നെ അവന് എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച എന്ന ശറഅ അനുസരിച്ച് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിന് കീഴൊതുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തുൻ നൂറിൽ, വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർ റസൂൽ وتعنا ثم يتولى فريق منهم من بعد ذلك وما اولئك بالمؤمنين. ആളുകൾ അവർ അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു എന്ന് പറയുന്നു, അങ്ങനെ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല അനുസരിക്കുന്നവരാണെന്ന് പറയുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്നു?
അവര് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. വമാ ഉലായിക്ക ബിൽ മുഅ്മിനീൻ, അവരെന്തല്ല ഈമാനുള്ളവർ. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുക്തവ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന രീതിയിൽ അതിന്റെ ശറഈ നിയമങ്ങളോട് നാം കീഴടങ്ങണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു തൗബ എന്ന് പറഞ്ഞു, വതവല്ലൗ വഹും മുഅ്രിദൂൻ, തിരിഞ്ഞു പോകുന്ന ആളുകൾ, അവ ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ തിരിഞ്ഞു പോകുന്ന ആളുകൾ അവരെന്താണ്? അവര് പിന്നെ പിന്തിരിഞ്ഞു പോയ ആളുകളാണ്, അഥവാ ദീനിന്ന് അകന്നു പോയ ആളുകളാണ് എന്നത്. അതായത് നാം പറയാറുണ്ട് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതാണെന്ന്, തൗഹീദിലാണ് നിത്യാത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. പല ആളുകളും തൗഹീദിന്റെ ഈ രണ്ട് ഭാഗങ്ങളെ മനസ്സിലാക്കുന്നതിനെ വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞാൽ, ഒന്നാമത്തേത് ഇൽമി ആയിട്ടുള്ള ഭാഗം, തൗഹീദുൽ ഇൽമി. രണ്ടാമത്തേത് തൗഹീദുൽ അമലി. തൗഹീദുൽ ഇൽമി എന്ന് പറഞ്ഞാൽ മഅരിഫത്തുൽ ഇസ്ബാത്, അല്ലാഹു സുബ്ഹാനഹു വതആല റുബൂബിയത്തിലും അസ്മാഉ സിഫാത്തുകളും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുകയും ആ വിശ്വാസം ഉറക്കുകയും ചെയ്യുന്ന അവസ്ഥ, അതാണ് തൗഹീദുൽ ഇൽമി എന്ന് പറയുന്നത്. തൗഹീദുൽ അമലി എന്ന് പറഞ്ഞാലോ ഇബാദത്ത്, അള്ളാഹു സുബ്ഹാനഹു ഇറാദത്തി വത്തലബ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കാൻ കൂടുതൽ നന്മകൾ ചെയ്യുന്ന അവസ്ഥ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്ന അവസ്ഥ. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പൊ തൗഹീദുൽ ഇൽമി എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തൗഹീദിനെ ഉൾക്കൊള്ളുന്നിടത്താണ്. തൗഹീദുൽ അമലി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിൽ കീഴൊതുങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ദീനിന്റെ നിയമങ്ങൾക്ക് നാം കീഴൊതുങ്ങണം. അതിനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നിസാഇൽ പറഞ്ഞു, വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിദിനില്ലാ, ഒരു റസൂലിനെയും ഞാൻ അയച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലാതെ. പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചിട്ടുള്ളത് അനുസരിക്കപ്പെടാനാണ്. അപ്പൊ പ്രവാചകന്മാർ എന്തെങ്കിലും ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നാം അനുസരിക്കേണ്ടതാണ്. ഈ ഇൻഖിയാദിന് ശേഖ് കൊണ്ടുവന്ന ദലീലുകൾ ആയത്ത് എന്തായിരുന്നു? സൂറത്തുൽ ഉസ്മാനിൽ, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ്, ആരാണോ അവന്റെ വജീനെ, അതുകൊണ്ടുള്ള ഉദ്ദേശം അവന്റെ ഇബാദത്തുകൾ, അവന്റെ നിയ്യത്ത്, അവന്റെ എല്ലാ കാര്യങ്ങളും, അവൻ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. തൗഹീദിൽ ഇൽമി ഉണ്ടായിരിക്കണം, അമലി ഉണ്ടായിരിക്കണം. വഹു മുഹ്സിനുൻ, ഇഹ്സാനോടുകൂടിയാണ്, ഇഹ്സാനോടുകൂടിയാണ് അവൻ ചെയ്യുന്നത്. ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ, അവൻ പിടിച്ചിട്ടുള്ളത് ബലവത്തായ ഒരു കയറിലാണ്, അഥവാ ഇലാ ഇലാഹ ഇല്ലല്ലാഹി ദീനിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ നാം ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞു, ആ ഹദീസ് സനദ് കൊണ്ട് പിന്നെ വഈഫാണ്. നഈം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാ എന്നൊരു വ്യക്തി അതിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വഈഫ് ചെറിയ വിഷയത്തിൽ വന്നതുകൊണ്ട് ആ ഹദീസിനെ സനദ് കൊണ്ട് വഈഫാണ്. പക്ഷെ ഉലമാക്കൾ അതിന്റെ മഅന കൊണ്ട്, അതിന്റെ ആശയം കൊണ്ട് അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോടാണ് നമ്മുടെ ഇച്ഛയേക്കാൾ നമുക്ക് എന്ത് കൊടുക്കേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വന്നു, അവിടെ നമുക്കൊരു ആഗ്രഹം വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം വന്നു, നാം എന്തിനെ പിൻപറ്റണം? നമ്മുടെ ഇച്ഛ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന അവസ്ഥയായിരിക്കണം. അടുത്ത ചോദ്യം, മാ ദലീലു സിറാത്തുൽ ഖബൂലി മിനൽ കിതാബി വസ്സുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിബന്ധനയായിട്ടുള്ള അൽ ഖബൂൽ, അത് ശർത്താകാനുള്ള ദലീൽ, തെളിവ് എന്താണ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്? ജവാബ് പിന്നെ ശേഖ് പറയുന്നത്, ഖാല അല്ലാഹു തആല ഫീ ശഅനി മൻ ലം യഖ്ബൽഹ, പിന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാത്ത ആളുകളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉഹ്ശുറുൽ ലദീന വലമൂ വസ്വാജഹും വമാ കാനു യഅബ്ദൂൻ. സൂറത്തു സാഫാത്തിൽ ആയത്തുകളാണ്, അഥവാ 22 ആയത്ത് മുതൽ അവിടെ തുടങ്ങുന്ന ആയത്തുകളിൽ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയെ അല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ, അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പരലോകത്തിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് 35-36 ആയത്തുകളിൽ, ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവർ കിബിറ് കാണിക്കുമായിരുന്നു. വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ, അവര് പറയും ഞങ്ങൾ ഒരു പിന്നെ ഷായറായിട്ടുള്ള, ഒരു കവിയായിട്ടുള്ള, ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇലാഹിനെ ഞങ്ങൾ പിന്നെ ഒഴിവാക്കുകയാണോ എന്ന് അവർ ചോദിക്കാനുണ്ടായിരുന്നു. അതായത് ഇവിടെ ശേഖർ കൊടുക്കുന്നത് കബൂൽ. കബൂൽ എന്ന് പറഞ്ഞാൽ അംഗീകരണം, അംഗീകരിക്കുക എന്നുള്ളതാണ് കബൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ അംഗീകരിക്കുക. പല ആളുകൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അറിയാമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് റസൂലുള്ള ദഅവത്ത് ചെയ്യുന്നത്, എന്താണ് റസൂലുള്ള പറയുന്നത്, റസൂലുള്ള പറയുന്നത് ഹഖാണ് എന്ന രീതിയിൽ ഉറപ്പുള്ള വിശ്വാസമായിട്ട് പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവര് അംഗീകരിക്കാൻ മടി കാണിച്ചു, അവരതിനെ ഉൾക്കൊള്ളാൻ മടി കാണിച്ചിരുന്നു. ഇതേ ഒരു ദലീലായിട്ട് ഷേഖ് ഹദീസിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലു മാ ബഅസനി അല്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം, അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെ നേർമാർഗം കൊണ്ടും അറിവ് കൊണ്ടും അയച്ചതിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ, കമസലിൽ ഗൈസി അൽ കസീരി അസാബ അർവ, ധാരാളമായിട്ടുള്ള ഒരു മഴ അത് ഭൂമിയിലേക്ക് വീഴുന്ന പോലെയാണ്. ഒരു മഴ ഭൂമിയിലേക്ക് വീഴുന്ന പോലെ, ഫകാന മിൻഹ നസയ്യതുൻ ഖബിലത്തിൽ മാ ഫഅൻബതത്തിൽ കല വൽ ഉസ്ബ അൽ കസീർ. ആ ഭൂമിയിൽ വ്യത്യസ്ത തരം മണ്ണുണ്ടാവും. അതിലൊരു മണ്ണ് എന്ന് പറഞ്ഞാല് നല്ല വളക്കൂറുള്ള മണ്ണ്. ആ മഴയെ അത് സ്വീകരിക്കുകയും അതിൽ നിന്ന് നല്ല ഫലഭൂഷ്ടിയുള്ള കായ്ക്കനികൾ വിറ്റുന്ന ചെടികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. വകാനത് മിൻഹ അജാദീബു അംസകത്തിൽ മാ ഫനഫഅ അല്ലാഹു ബിഹൻ നാസ ഫശരിബു വസഖൂ വസറഉ. ചില സ്ഥലങ്ങൾ ഉണ്ടാവും അത് ഭൂമി ആ ഭൂമിയുടെ ആ രീതി എന്ന് പറഞ്ഞാല് മഴ പെയ്താൽ ആ വെള്ളം അതിനെ കെട്ടി നിർത്തും. മറ്റുള്ള ആളുകൾ അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കും, കൃഷി ചെയ്യും, അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഭൂമിക്ക് അതൊന്നും വേറെ ഉപകാരമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഇനം, വഅസാബത് മിൻഹ ത്വായിഫത്തൻ ഉഖ്ര, വേറൊരു കൂട്ടനുണ്ട്. അവരുടെ ഉപമ എന്ന് പറഞ്ഞാൽ, ഇന്നമാ ഹിയ ഖയ്ആൻ ലാ തുംസികുമാ വലാ തൻബിതു കലാ. മറ്റു ചില ആളുകൾ അവര് ഖയ്ആൻ ചതുപ്പ് നിലം പോലെയാണ്, അതാ വെള്ളം എടുത്തിട്ട് യാതൊരു ഉപകാരം ഇല്ലെങ്കിലും ആ വെള്ളം കെട്ടി നിർത്തി വേറൊരാൾക്ക് കൊടുക്കൂല, ഒരു ചെടി മുളക്കൂല, വേറൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും ആ വെള്ളം ഉണ്ടാവില്ല. പ്രധാനിക്ക മസലും അൻഫഖ ഫീ ദീനില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ദീന് മനസ്സിലാക്കുന്നവർക്ക് ഉപമയാണ് ഈ പറഞ്ഞത്. വനഫഅഹു മാ ബഅസനി അല്ലാഹു ബിഹി ഫഅലിമ വഅല്ലമ വമസലു മൻ ലം യർഫഅ ബിദാലിക റഅസ. ചില ആളുകൾ അവര് ദീനിന്റെ വിഷയങ്ങൾ പഠിക്കും, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. മറ്റു ചില ആളുകൾ അതിനെ അത് കേൾക്കുന്നില്ല. വലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി, ഞാൻ അയക്കപ്പെട്ടിട്ടുള്ള ഈ നേർമാർഗം അതവർ സ്വീകരിക്കുകയില്ല. ഇതും ഷെയ്ഖ് ഹദീസിൽ നിന്ന് തെളിവായിട്ട് കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. ഏതിന്? കബൂലിന്. കബൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ് എന്നുള്ളതിന് ദലീലായിക്കൊണ്ട് കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളുമാണിത്. കബൂൽ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സമയത്ത് തന്നെ പല ആളുകളും അതിന്റെ ഹക്ക് അറിയാമായിരുന്നു. ഉദാഹരണത്തിന്, അന്ന് കാലത്ത് ജീവിച്ചിരുന്ന ജൂതന്മാർ, നസറാക്കൾ, അവരെല്ലാം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ജൂതന്മാർ നസറാക്കൾ അറിഞ്ഞിട്ടുപോലും നിഷേധിക്കുമായിരുന്നു. നസറാക്കൾ ഒരു പ്രവാചകൻ വരുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. അവർക്ക് സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അള്ളാന്റെ റസൂലാന്ന് അറിയാം. മുശ്രിക്കുകളിൽ തന്നെ പല ആളുകളും, ചില വിവാഹത്തുകൾ നമുക്കറിയാം, അബൂജഹലിന് പോലും യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റസൂലാണ് എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബൂ താലിബ്. അബൂ താലിബിന് നന്നായിട്ടറിയാം, പക്ഷെ എന്ത് തയ്യാറായില്ല? അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അത് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയുകയും കൽബ് കൊണ്ട് ഉറപ്പുകയും അവയവങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും വഴി അതിനെ അംഗീകരിക്കാൻ അത് തയ്യാറായിരുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴും അതിന്റെ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. ഇനി സ്വാഭാവികമായിട്ടും വരുന്ന സംശയമാണ് എന്തപ്പോ ഇംതിയാദും കബൂലും തമ്മിൽ വ്യത്യാസം. ഇംതിയാദ് പറഞ്ഞാൽ സമർപ്പിക്കുക, കബൂല് പറഞ്ഞാല് അംഗീകരിക്കുക. ഇതിപ്പോ എന്താ, ഏകദേശം ഒന്നാണല്ലോ. ആശയം കൊണ്ട് ഏകദേശം ഒരേ തരത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഇംതിയാദും കബൂലും. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയാറുണ്ട്, അന്നൽ കബൂല അസ്ലു തമറഹു അൽ ഇംതിയാദ്. കബൂൽ എന്നുള്ളതാണ് അടിസ്ഥാനം, അംഗീകരിക്കുക എന്നുള്ളത് അടിസ്ഥാനം, ഇംതിയാദ് അതിനെ സമർപ്പിക്കുക എന്നുള്ളതാണ് ആ അംഗീകരണത്തിന്റെ പൂർത്തീകരണം. അതിന്റെ ഒരു സമർത്ഥാണ്, അതിന്റെ ഒരു വിഭവമായിട്ടുണ്ടാവുന്ന കാര്യമാണ് ആ അമലുകൾ ചെയ്തുകൊണ്ട് അതിനെ കീഴൊതുങ്ങുക എന്നുള്ളത്. അപ്പൊ ആദ്യം അംഗീകരണം നടക്കണം, പിന്നീട് അതിന് കീഴൊതുങ്ങുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. പല ആളുകളും സുബ്ഹാനല്ലാഹ് ഇന്ന് കാലത്താണെങ്കിലും ദീനിനെ കുറിച്ച് ആളുകൾക്ക് അറിയാം, ഇതാണ് ശരി, ഈ പറയുന്നതാണ് ശരി, ഇതാണ് ദീൻ, ഇതാണ് അംഗീകരിക്കേണ്ടത്, ഇതാണ് ഉൾക്കൊള്ളേണ്ടത്. പക്ഷെ അവരുടെ കിബിറ് കൊണ്ട് അവർ തിരിഞ്ഞു പോകുന്ന അവസ്ഥ, അവർ അംഗീകരിക്കുന്നില്ല. നമ്മൾ ചില ആളുകളോട് ദഅവത്ത് ചെയ്താൽ പറയും, അറിയാം നിങ്ങൾ പറയണ തന്നെ ശരിയെന്ന് അറിയാം, പക്ഷെ പിന്നെ പറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് ശരി തന്നെയാണ്, പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ല. ആ രീതിയിൽ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ആശയങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചിരിക്കണം. ശേഖ് കൊടുത്ത ആയത്തുകൾ ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒരാളെയും പാടില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? അവര് കിബിർ കാണിച്ച് പിന്തിരിഞ്ഞു പോകും, അഹങ്കാരമായിരിക്കും. അതുപോലെ ഹദീസുകളിൽ നാം കൊടുത്ത ഉദാഹരണം മാഷാഅല്ലാഹ് നല്ലൊരു ഉദാഹരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദ കൊണ്ടും ഇൽമ കൊണ്ടും വന്നിട്ടുള്ള ഉദാഹരണം റസൂലുള്ളാഹി പറഞ്ഞത് ഒരു മഴ പോലെയാണ്. ആ മഴ ഭൂമിയിൽ പെയ്യുമ്പോൾ ചില ആളുകൾ, അഥവാ ഈ ഹുദയും ഇൽമും റസൂലുള്ളാഹിന്റെ ഹുദയും ഇൽമും ഒക്കെ ലഭിക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? അത് സ്വീകരിക്കും, അത് പഠിക്കും, അത് ജീവിതത്തിൽ പകർത്തും, മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും, അത് പറഞ്ഞു കൊടുക്കും. അതാണ് നല്ല ഭൂമിയുടെ ഉദാഹരണം. അത് നല്ല വെള്ളം സ്വീകരിക്കുകയും ചെയ്യും, നല്ല വിളവെടുപ്പ് നടത്തുകയും ചെയ്യും. രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും, അവരത് എടുക്കുന്നുണ്ടാവും, പക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, കെട്ടിയിർത്തുന്ന വെള്ളം പോലെ ആയിരിക്കും. അവർക്ക് അതുകൊണ്ട് എന്തുണ്ടാവില്ല? യാതൊരു ഉപകാരം ഉണ്ടാവില്ല. പക്ഷെ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് എന്തുണ്ടാവും? അത് ഉപകാരം ഉണ്ടാവും. മൂന്നാമത്തെ കൂട്ടര് ചതുപ്പ് വില പോലെയാണ്, അതാ വെള്ളം എടുത്തിട്ട് അതുകൊണ്ട് ഒന്നും മുടക്കുന്നില്ല, എന്നാ മറ്റുള്ളവർക്ക് അത് എടുക്കാൻ പറ്റുമോ? എടുക്കൂല. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾ അവസാനം പറഞ്ഞത് അവര് ദീനിനെ കേൾക്കുക തന്നെ ഇല്ല, വലം യഖ്ബൽ ഹുദല്ലാ, അവർ സ്വീകരിക്കുകയില്ല, അവരതിനെ എതിർത്തുകൊണ്ടേയിരിക്കും, അള്ളാഹുവിന്റെ ദീനിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് എന്തിനുള്ള ദലീലാണ്? കബൂല് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറുപ്പാണ് എന്നുള്ള ദലീലുകളായിട്ട് ശേഖ് കൊടുത്തിട്ടുള്ള അടുത്ത ചോദ്യം, മാ ദലീലു ഇസ്തിറാത്തിൽ ഇഖ്ലാസ് മിൻ കിതാബി വസുന്ന, എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ നിബന്ധനയാണ് എന്നതിന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ദലീൽ എന്താണ്? അൽ ജവാബ്, അതല്ല മറുപടി. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് നിഷ്കളങ്കമായിട്ടുള്ള ദീൻ. സൂറത്തുൽ സുമറിൽ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്തുൽ സുമറിൽ ഫഅബ്ദില്ലാഹ് മുഖ്ലിസൻ ലഹുദ്ദീൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക ദീൻ ഇഖ്ലാസോട് കൂടിയാക്കിയിട്ട്. അതുപോലെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദു അന്നാസ ബിശഫാഅത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, നാളെ പരലോകത്ത് എന്റെ ശഫാഅത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ കൽബിൽ നിഷ്കളങ്കമായി പറയുന്നവനാണ്. മറ്റൊരു ഹദീസിൽ ഇന്നല്ലാഹ തആല ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിരിക്കുന്നു നരകത്തെ ഒരുത്തൻ അള്ളാഹു സുബ്ഹാനഹു വതആല വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ. ഇതാണ് ശൈഖ് ദലീലുകളായി കൊടുത്തിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ പല ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ശർത്താണ് ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുള്ള ഒരു കാര്യം, എല്ലാ അമലും അള്ളാഹുക്ക് വേണ്ടി ചെയ്യാം, ഇഖ്ലാസ് ഉണ്ടാവണം, അതാണ് അതിന്റെ ഉദ്ദേശം എന്നാണ്. എന്നാൽ അതല്ല അതിന്റെ ഉദ്ദേശം. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ നിബന്ധനയാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടെങ്കിൽ അത് ഇഖ്ലാസോട് കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ സ്വർത്താൻ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇഖ്ലാസ് വേണമെന്നല്ല, അത് വേറെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ സ്വർത്ത എന്ന് പറഞ്ഞാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മിസ്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അവൻ ഇഖ്ലാസോട് കൂടി ആയിരിക്കണം. ഉദാഹരണത്തിന്, അവനൊരു ഒരാൾ ഒരു കാഫിർ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരാൾ, അയാൾ പിന്നെ ഒരു നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അപ്പോ ആ നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾക്ക് എന്തുണ്ട്? അയാള് ഇസ്ലാം സ്വീകരിച്ച ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അയാൾക്ക് കച്ചവടത്തിൽ ഒരുപാട് ലാഭം ലഭിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ചില ആളുകൾ പിന്നെ വിവാഹം കഴിക്കാൻ, എനിക്കൊരു വിവാഹം കഴിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പറ്റുമെന്നുള്ളത്, എനിക്ക് മുസ്ലിമായ പറ്റുമെന്നുള്ള നിലക്ക് കാണാം. അപ്പൊ അങ്ങനെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്താണ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അംഗീകരിക്കണം. കാരണം എന്താണ്? അയാൾ പറഞ്ഞു, ബാഹ്യമായിട്ടുള്ള വാഹനമായിട്ടുള്ള നമ്മൾ എടുക്കും. പക്ഷെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തുണ്ടായിട്ടില്ല? ഇഖ്ലാസ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാ ഇഖ്ലാസോടുകൂടി ആയിരിക്കണം എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇഖ്ലാസ് വേണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. മറ്റേ അർത്ഥമല്ല ഇതിന് കൊടുക്കേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് പറയുന്നതിനാണ് വേണ്ടത്. ഇനി നമുക്ക് കൊടുത്ത ദലീല് നമുക്ക് കാണാം. ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ ഇബാദത്ത് ചെയ്യണം ഇഖ്ലാസോടുകൂടി. സഹോദരങ്ങളെ, ദീനിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെല്ലാം സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. നാം ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് തൊട്ട് അതിനുശേഷം വരുന്ന ഓരോ കാര്യങ്ങളും, അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത്. പിശാചിന് പോലും അധികാരം ചെലുത്താൻ കഴിയാതെ വരുന്നവർ ഇഖ്ലാസ് ഉള്ളവരാണ്. ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഉലമാക്കൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും, ഇഖ്ലാസിനേക്കാൾ നാം ബുദ്ധിമുട്ടുന്ന മറ്റൊരു കാര്യമില്ല. സുഫിയാൻ തൗരി റഹ്മുള്ളാഹ പറഞ്ഞതുപോലെ നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാക്കാൻ 3 വർഷത്തോളം എടുത്തു. 3 വർഷത്തോളം അതിന്മേൽ പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ നിയ്യത്തൊന്ന് നേരെയായത് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പിശാചിന് നമ്മളിലേക്ക് കയറാനുള്ള പാത ഒരുക്കുന്ന പ്രധാന കവാടം ഇഖ്ലാസ് നഷ്ടപ്പെടലാണ്. ഇഖ്ലാസ് നഷ്ടപ്പെടലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കണം. എന്താണ് എന്റെ ഇഖ്ലാസിന്റെ അവസ്ഥ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രമായിട്ട് ഞാൻ ജീവിക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? ഉലമാക്കൾ പറയാറുണ്ട് 7 കാര്യങ്ങൾ. 7 കാര്യങ്ങളിൽ നിന്ന് ഒരാൾ പൂർണ്ണമായി രക്ഷപ്പെടുമ്പോഴാണ് അവൻ ഇഖ്ലാസ് ഉള്ളവനാകുന്നത്. ഒന്ന്, ഷിർക്കിൽ നിന്ന് അവൻ ഒഴിവായിരിക്കണം. ഷിർക്കിന്റെ കാര്യങ്ങളിൽ നിന്ന്, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ അവൻ ഒഴിവായിരിക്കണം. 2, കുഫറിൽ നിന്ന് അവൻ ഒഴിവായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിനെയോ ദീനിന്റെ നിയമങ്ങളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുന്ന അവസ്ഥയിൽ ഒഴിവായിരിക്കണം. 3, നിഫാഖിൽ നിന്ന് ഒഴിവായിരിക്കണം. അഥവാ കൽബിൽ ഒന്ന് വെച്ചുകൊണ്ട് നാവുകൊണ്ട് മറ്റൊന്ന് പറയുന്ന കപടമായ അവസ്ഥയിൽ നിന്ന് ഒഴിവായിരിക്കണം. 4, റിയായിൽ നിന്ന് അവൻ ഒഴിവായിരിക്കണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന ഒഴിവായിരിക്കണം. 5, സുംഅത്തിൽ നിന്ന് ഒഴിവായിരിക്കണം. ആളുകൾ പറഞ്ഞു കേൾക്കുന്നതിന് ഒഴിവായി, പറഞ്ഞു കേൾക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഒഴിവായിരിക്കണം. 6, ദിക്റിൽ നിന്ന് തന്നോട് വന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒഴിവായിരിക്കണം. 7, ത്വലബു ദുനിയാ ബിൽ അമലിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളെ കൊണ്ട് ദുനിയാവ് തേടുന്ന ഒഴിവായിരിക്കണം. അവിടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മുടെ കൽബിനെ ഒന്നുകൂടി അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തി. കാരണം നാം അറിയാതെ നമ്മിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണത്. നാം അറിയാതെ നമ്മിൽ തെറ്റിപ്പോകുന്നത്, നാം പറയാറുണ്ടല്ലോ, നാളെ ദർഗത്തിലേക്ക് ആദ്യം അറിയപ്പെടുന്ന 3 പേരുടെ ഹദീസ്, ഷഹീദായി മരണപ്പെട്ട, ഇൽമു നേടിയിരുന്ന, സദഖ നിർവഹിച്ചിരുന്ന ആ വ്യക്തികൾ, അവരുടെ 3 പേരുടെയും ദർഗത്തിലേക്ക് മുഖം കൊത്തി വലിച്ചഴിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പറയാനുള്ള കാരണം അവരുടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവർ ചെയ്ത കാര്യങ്ങൾ ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതുപോലെ ഹദീസുകളിൽ നിന്ന് നമുക്ക് തെളിവായിട്ട് കാണാം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നാളെ പരലോകത്ത് റസൂലുള്ളാഹ് നിങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരായിരിക്കും? അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹ് പറയുന്നുണ്ട്, നീ ഇത് ചോദിക്കുമെന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു, നിന്നോട് മാത്രം നിന്റെ ഹദീസിലുള്ള താല്പര്യം കണ്ടിട്ട് നിന്നോട് മാത്രം പറയണമെന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു എന്ന ആശയത്തിൽ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹ പറഞ്ഞു, അസ്അദുന്നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ജനങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ, നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോട് കൂടി പറഞ്ഞത്. വേറൊരു ലക്ഷ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരുത്തൻ പറയുമ്പോ, അവൻ ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്കാണ് കിടക്കുമ്പോ, അവൻ ആ കൽബിൽ അതോട് ഉറച്ചു പറയുമ്പോ, അല്ലാഹ് നീ അല്ലാതെ ഒരു ഇലാഹ ഇല്ല, നീ അല്ലാതെ ഒരു ഇലാഹ ഇല്ല, എല്ലാ ആശയത്തിലും, എല്ലാ ആശയത്തിലും, റുബൂബിയത്തിലാവട്ടെ, ഉലൂഹിയത്തിലാവട്ടെ, അസ്മാഉ സിഫാത്തിലാവട്ടെ, നീ അല്ലാതെ ഒരു ഇലാഹ എനിക്കില്ല. ഇത് ഇത് തെളിയിച്ചു കൊടുക്കലാണ് പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കിക്കാണുന്നത് നീ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നിനക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഇത് എത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ശരിക്കും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ പോലും അതിന്റെ യഥാർത്ഥ വശം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട എത്ര സത്യസന്ധത കാണിക്കുന്നുണ്ട്, എത്ര ഹരാസ് കാണിക്കുന്നുണ്ടെന്ന് അറിയാനായിരിക്കും. അത് നമ്മള് കൂടുതൽ പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുക കാര്യം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് ശേഷ ദലീലായി കൊടുത്തത് ഇന്നല്ലാഹു തആല ഹറമ അലൽ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള, മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ, അവൻ അവന്റെ മേലെ നരകം ഹറാമായിരിക്കും. അതുപോലെ മറൊരു ഹദീസ് ഇതിൽ കൊടുത്തിട്ടില്ല, വിശദീകരണം കാണാം. ലൻ യുവാഫി അബ്ദു യൗമൽ ഖിയാമ യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാ ഹറമല്ലാഹു അലൈഹി എന്നാൽ, അതേ ആശയം, നരകം ഹറാമായിരിക്കും. അടുത്ത ചോദ്യം, മാ ദലീലു സിദ്ഖ് മിനൽ കിതാബി വസുന്ന, എന്താണ് സിദ്ഖ് സത്യസന്ധത ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ നിബന്ധനയാണ് എന്നുള്ള തെളിവുകൾ എന്താണ്? ജവാബ്, അതിന്റെ മറുപടി കൊടുക്കുന്നത് അലിഫ് ലാം മീം അഹസിബ അന്നാസു അയ്യുത്രഖു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വലയഅലമന്ന അൽകാദിബീൻ. സൂറത്തുൽ അൻകബൂത്തിലെ 2-3 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അഹസിബ അന്നാസ്, ജനങ്ങൾ വിചാരിച്ചുവോ, ജനങ്ങൾ വിചാരിക്കുകയാണോ, അയ്യുത്രഖു അവരെ വെറുതെ വിട്ടേക്കുമെന്ന്, അയ്യഖൂലു ആമന്ന ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട്. നമ്മളൊക്കെ ശരിക്ക് പേടിച്ച് പാരായണം ചെയ്യേണ്ട ആയത്താണ്, ശരിക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടും ഭയപ്പാടോടെയും പാരായണം ചെയ്യേണ്ട ആയത്താണ്. ജനങ്ങൾ വിചാരിച്ചു പോയോ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ വിട്ടേക്കുമെന്ന്, അവരെ വെറുതെ വിട്ടേക്കുമെന്ന്. വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷണം നേരാതെ, ഒരു പരീക്ഷിക്കപ്പെടാതെ അവർ വിട്ടേക്കുമെന്നാണ് വിചാരിച്ചു പോയിട്ടുള്ളത്. വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻപുണ്ടായിരുന്ന ആളുകളെയെല്ലാം നാം പരീക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻപ് 1400 വർഷങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം, അതിനു മുമ്പും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകളായിരുന്ന ആളുകൾ, ഇവരെ എല്ലാവരെയും പ്രവാചകന്മാരെ ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് പരീക്ഷണം? അറിയാൻ വേണ്ടി, ഔ അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കിക്കാണാൻ വേണ്ടി. അവിടെ ഉദ്ദേശം അലിമ എന്നുള്ള ഉദ്ദേശം നോക്കിക്കാണുക എന്നുള്ള, അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കിക്കാണാൻ വേണ്ടി. അല്ലദീന സദഖു, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഈമാൻ ഉള്ളവരാണെന്ന് പറഞ്ഞതിൽ സിദ്ഖ് ഉള്ളവർ എന്നറിയാം. വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കളവുള്ളവരെന്നറിയാം. എല്ലാ പരീക്ഷണത്തിന്റെ അടിസ്ഥാനം സിദ്ഖും കദീബും വേർതിരിക്കാനാണ്. ഒരു കൂട്ടം ആളുകൾ, ആ ആളുകൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഈമാനുള്ളവരാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അസ്മാഉ സിഫാത്തിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ബലമേൽപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ പ്രതീക്ഷ വെക്കാൻ പാടുള്ളൂ, ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം സംഘം. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും ആ സംഘത്തിൽ ഓരോ പരീക്ഷണങ്ങൾ നൽകുന്നു. ഒരാൾക്ക് ചിലപ്പോൾ ദാരിദ്ര്യം നൽകുന്നു, ഒരാൾക്ക് സമ്പത്ത് നൽകുന്നു, ഒരാൾക്ക് രോഗം നൽകുന്നു, ഒരാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നൽകുന്നു, ഒരാൾക്ക് വലിയ അധികാരം നൽകുന്നു, ഒരാൾക്ക് പ്രശസ്തി നൽകുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നു. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുത്തൻ തെളിയിച്ചു കൊടുക്കണം അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് റസ്സാഖ്, ഞാൻ അല്ലാഹുവിനോട് മാത്രമേ തേടുകയുള്ളൂ, അല്ലാഹു ഹറാമാക്കിയ വഴികളിൽ ഞാൻ പോകില്ല. അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖുണ്ടാവും. അതല്ല, അവന്റെ ദാരിദ്ര്യം കാരണത്താൽ അവൻ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് പോവുകയും അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന അവസ്ഥയുണ്ടായാൽ അവൻ കദീബായി, അവൻ പരീക്ഷണത്തിന് പൊളിഞ്ഞു. അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല, സത്യസന്ധമല്ല. സമ്പത്ത് നൽകി ഒരുത്തൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയണം ആ സമ്പത്ത് അവന്റെ കഴിവുകൊണ്ടല്ല അള്ളാഹുന്റെ ഔദാര്യമാണ് എന്നുള്ള തലത്തിൽ അവൻ നന്ദി കാണിക്കുന്നുണ്ടോ, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായതുകൊണ്ടാണ് ജീവിക്കുന്നത്, അതോ തന്റെ സമ്പത്തിൽ തനിക്കെല്ലാം തികഞ്ഞു എന്നുള്ള രീതിയിലാണോ നന്ദി കാണിച്ചാൽ അവൻ എന്തായി? അവൻ സിദ്ഖുള്ളവനാണ്. അതല്ലെങ്കിൽ അത് പോലും പ്രശസ്തി നേടിയ ഒരുത്തൻ, ആ പ്രശസ്തിയിൽ മതിമറന്നു പോയാൽ അവൻ അള്ളാഹുവിനെ മറന്നു. ഇജ്ജത്ത് അള്ളാഹു നൽകുന്നതാണെന്ന് അള്ളാഹുവിന് മുമ്പിൽ വിനയം കാണിച്ചാൽ അവൻ ലാ ഇലാഹ സിദ്ഖുള്ളവനാണ്. ഓരോ വിഷയം അങ്ങനെയാണ്. നമ്മളൊന്ന് എടുത്താൽ മതി, നമ്മൾ ഓരോരുത്തരും ഒന്ന് എടുത്തിട്ട് നമ്മളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്നതിനാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് സിദ്ഖിനുള്ള ദലീലായിട്ട് കൊടുത്ത ആയത്താണ് ഈ ഹദീസുകൾ. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് صدقا من قلبه الا حرمه الله على النار. ആരെങ്കിലും ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്നുള്ള ഷഹാദത്ത് സിദ്ഖോടുകൂടി പറഞ്ഞാൽ, സത്യസന്ധമായിട്ട് കൽബിൽ സിദ്ഖോടുകൂടിയിട്ട് അവൻ ഷഹാദത്ത് ചെയ്താൽ അവന്റെ മേൽ നരകം ഹറാമാണ്. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു അറാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദീനിന്റെ ശറഅകൾ പഠിപ്പിച്ചു പറഞ്ഞു, പിന്നെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ വ്യക്തി ആ അറാബി തിരിച്ചു പറയുന്നത്, വല്ലാഹി ലാ അസീദു അലാ ഹാദി വലാ അൻഖുസു മിൻഹ, ഞാൻ ഇതിൽ കൂട്ടൂല കുറക്കൂല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ശറഅ് പറയാൻ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. റസൂലുള്ളാഹി നിസ്കാരം, ഷഹാദത്ത് നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ അറാബി പറഞ്ഞു, ഞാൻ ഇത് കൂട്ടൂല കുറക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ, അവൻ ഈ പറഞ്ഞത് സത്യസന്ധമായിട്ടാണെങ്കിൽ എന്താണ് അവന് പിന്നെ എന്തായി, അവൻ വിജയിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ധാരാളം ചിന്തിക്കണം. അസ്തിദുഖ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ നിബന്ധനയാണ്. ഈ പറഞ്ഞ ഇഖ്ലാസും സിദ്ഖും തൗഹീദിന്റെ അർക്കാനുകളാണ്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ജൂനിയയിൽ പറയുന്നത് കാണാം, അസ്സിദ്ഖ് വൽ ഇഖ്ലാസ് റുക്നാ ദാലിക തൗഹീദ് കർറുക്നൈനി ലിൽ ബുനിയാൻ. സിദ്ഖും ഇഖ്ലാസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിന്റെ രണ്ട് തൂണുകൾ പോലെ തൗഹീദിന്റെ രണ്ട് അർക്കാനുകളാണ്. ഈ രണ്ട് കാര്യങ്ങളുടെ മേലെയാണ് തൗഹീദ് നാം നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിബന്ധനകളായിട്ടും ഉലമാക്കൾ ഈ ആയത്തിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഇത് എടുത്തിട്ടുണ്ട്. ഇവിടെ സിദ്ഖ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിഫാഖിന്റെ തുടക്കമാണ്. കാരണം നിഫാഖ് കെട്ടിപ്പടുത്തിട്ടത് കദീബിന്റെ മേലെയാണ്, ഈമാൻ കെട്ടിപ്പടുത്തിട്ടുള്ളത് സിദ്ഖിന്റെ മേലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക റസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക റസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിഖീങ്ങൾ നാവ് കൊണ്ട് വന്ന് പറയും, ഉസ്ലിങ്ങൾ അള്ളാഹിന്റെ റസൂലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അള്ളാഹു വിശ്വസിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, മുനാഫിഖീങ്ങൾ കള്ളന്മാരാണ്, അവരവരുടെ ഉള്ളിലില്ലാത്ത കളവാണ് പറയുന്നത്. ഇനി ഈ വിഷയത്തിന് സംശയം വരുന്ന ഒരു കാര്യമാണ്, എന്താണ് സിദ്ഖും ഇഖ്ലാസും തമ്മിലൊരു വ്യത്യാസം? എന്താണ് സിദ്ഖും ഇഖ്ലാസും തമ്മിലൊരു വ്യത്യാസം? ആശയം കൊണ്ട് ഒരേ അർത്ഥമാണ്. അതുപോലെ തന്നെ പറയാറുണ്ട്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ മുറാദ്, തൗഹീദുൽ മുറാദ് തന്റെ ലക്ഷ്യത്തിന്മേലെ പിന്നെ ഏകനാക്കുന്നത്, അഥവാ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ലക്ഷ്യം അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രമാക്കുക എന്നുള്ളതാണ് തൗഹീദുൽ മുറാദ് എന്ന് പറഞ്ഞാൽ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. സിദ്ഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഇറാദ, തൗഹീദുൽ ഇറാദ, ഇറാദത്തിൽ ഇരുന്നാൽ തന്റെ ഉദ്ദേശങ്ങൾ, അതായത് ഒരുത്തൻ കർമ്മം ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന കർമ്മത്തിൽ അവന് ഉണ്ടാകുന്ന സത്യസന്ധത, അവന്റെ അതിലുണ്ടാവുന്ന തൗഹീദ്, അതാണ് തൗഹീദുൽ മുറാദ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആദനബി അലൈഹി ഇസ്ലാമിന്റെ രണ്ട് മക്കൾ, അവർ എന്തു ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വതആല കുർബാൻ നടത്തി, ബലി നൽകുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിന് ബലി എന്ന് പറഞ്ഞാൽ ആ കുർബാൻ, ആ ഒരു എന്താന്ന് പറയാ, മലയാളത്തിന് വാക്കുണ്ടല്ലോ, അപ്പൊ അത് ചെയ്യുമ്പോ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ, പിന്നെ ഒരു മകൻ എന്തു ചെയ്തു? നല്ല ഒരു പിന്നെ ഉടുത്ത നല്ലൊരു അറവ് നടത്തി, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ചെയ്യുന്ന വഴിപാട് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ അറവ് നടത്തി. മറ്റേ ആളെന്ത് ചെയ്തു? കൃഷിയിൽ നിന്ന് ഏറ്റവും മോശമായ കൃഷിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നൽകിയത്. രണ്ടുപേരും ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരുത്തം ചെയ്തത് എന്താണ്? അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറ്റിക്കാൻ നോക്കുന്ന അവസ്ഥയാണ്. ഏറ്റവും മോശമായത് എടുത്ത് ചെയ്യാം. അപ്പൊ നമ്മൾ അത് സിദ്ഖില്ലായ്മയാണ്. അപ്പൊ നമ്മൾ ഒരിക്കൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോ നമസ്കരിക്കണ്ടേ, നമസ്കരിക്കും. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കാത്ത അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവർത്തനായിരിക്കും. പക്ഷെ അവൻ ചെയ്യുന്നത് ചെയ്യണ്ടേ എന്നുള്ളതായിരിക്കും. ഒന്നും കൽബിൽ സത്യസന്ധമായിട്ടാവൂല. അതാണ് വ്യത്യാസം. തൗഹീദുൽ ഇറാദ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ്, തൗഹീദുൽ മുറാദ് എന്ന് പറഞ്ഞാൽ അസ്സിദ്ഖ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് സംശയം വരാനുള്ള കാര്യമാണ്, സിദ്ഖും യഖീനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിദ്ഖും യഖീനും തമ്മിലുള്ള വ്യത്യാസമാണ്, യഖീനിന്റെ സമറത്താണ് സിദ്ഖ്. ഒരുത്തന്റെ കൽബിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വാസം ദൃഢമായാൽ തീർച്ചയായിട്ടും അവന്റെ കൽബിൽ നിന്നുണ്ടാവും സിദ്ഖ് ഉണ്ടാവും. കാരണം അവന് വേറൊന്നും ഭയപ്പെടേണ്ടി വരില്ല. അവർ വേറൊന്നും ഭയപ്പെടേണ്ടി വരില്ല, അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സിദ്ഖ് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പൊ നാം ഈ ആയത്തിനെ ഗൗരവത്തിൽ ചിന്തിക്കണം. ആ ഒന്ന് വെറുതെ ഇരിക്കുമ്പോ നമുക്ക് പലപ്പോഴും നമ്മുടെ ഈമാൻ പുതുക്കി കിട്ടാനും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ചിന്ത വർദ്ധിക്കാനും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാനാണ് ഏറ്റവും ഖൈറ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ അറിയോ? ഖദീഅത്തുൽ അമല, രഹസ്യമായ കർമ്മങ്ങളാണ്. രഹസ്യമായ കർമ്മങ്ങൾ നമുക്ക് എത്ര വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരാൾക്ക് അവന്റെ കർമ്മങ്ങളിൽ നിന്ന് എന്തെങ്കിലും രഹസ്യമാക്കാൻ സാധിക്കുമെങ്കിൽ അവൻ എങ്ങനെ ചെയ്യട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ അഥവാ പിന്നെ നവാഫിലായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള കർമ്മങ്ങളിൽ ധാരാളം കർമ്മങ്ങൾ അല്ലെങ്കിൽ അധിക കർമ്മങ്ങളും നാം ഏത് രീതിയിൽ ചെയ്താൽ മതി, എങ്ങനെ ചെയ്താൽ മതി? രഹസ്യമായി ചെയ്താൽ മതി. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് ശക്തമായ ഒരു ബന്ധം നേടിയെടുക്കാൻ പറ്റും. അതിന്റെ ആ ഈമാനിന്റെ ആസ്വാദനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വലുതായിരിക്കും. ആ കാരണം വേറെ ഒരാളും അറിഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, വേറൊരാളും അറിയാതെ നാം ചെയ്യുന്ന ഒരു കർമ്മത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. സൽഫുകളിൽപ്പെട്ട ദാവൂദ് ഇബ്നു അബിൽ ഹിന്ദ്, അദ്ദേഹം 40 വർഷത്തോളം നോമ്പെടുത്ത് സീറാലാമിന്റെ ബുലാലാം എന്ന ദഹബി പറഞ്ഞ കാണാം, 40 വർഷത്തോളം അദ്ദേഹം ഐച്ഛികമായ നോമ്പുകളെ എടുത്തിരുന്നത് സ്വന്തം കുടുംബം അറിയാത്ത അവസ്ഥയിലായിരുന്നു. അദ്ദേഹം ചെയ്യാറുള്ള രീതി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം കച്ചവടക്കാരനാണ്, രാവിലെ കച്ചവടത്തിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ഭക്ഷണം പൊതിഞ്ഞെടുക്കും. ഞാന് കടയിൽ നിന്ന് കഴിക്കാനുള്ള നിലയ്ക്ക് പൊതിഞ്ഞെടുക്കും. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ ഭക്ഷണം ഏതെങ്കിലും സാധുക്കൾക്ക് സദക്ക കൊടുക്കും. അപ്പൊ സാധുക്കൾ വിചാരിക്കുന്ന ചിന്ത എന്തായിരിക്കും? കഴിച്ചിട്ട് ബാക്കിയുള്ളത് സദക്ക എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നുള്ളവർക്ക് സാധുക്കൾ വിചാരിക്കും. അങ്ങനെ വീട്ടിൽ നിന്ന് ഇഷാഇന്റെ സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തും, എന്നിട്ട് അവർ വീട്ടുകാരൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അങ്ങനെ അദ്ദേഹം 40 വർഷത്തോളം നോമ്പ് നോക്കിയിരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുൻഗാമികൾ പല ആളുകൾ, ഇബ്നു മുബാറക് റഹ്മഹുള്ളയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഇബ്നു മുബാറക് റഹ്മഹുള്ള ജിഹാദിന് പങ്കെടുക്കും. ഇബ്നു മുബാറക് റഹ്മഹുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു വർഷം 3 ആഴ്ച വിഭജിക്കും. 4 മാസം അദ്ദേഹം ഹജ്ജിന് പോകും. 4 മാസം ഹജ്ജുമായി ബന്ധപ്പെട്ട്, അതായത് ചൊവ്വാല് ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി. അദ്ദേഹം പോകുന്ന സംഘത്തിനുള്ള ആളുകളുടെയൊക്കെ ചിലവ് അദ്ദേഹം എടുക്കുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം യാത്രക്ക് പോകുമ്പോൾ അദ്ദേഹം അമീറായിട്ടുള്ള ഒരു സംഘത്തിന്റെ ആളുകളിൽ നിന്ന് ഹജ്ജിന് പോകാനുള്ള സമ്പത്തൊക്കെ പണമെല്ലാം ചുരുക്കൂട്ടും. എന്നിട്ട് അദ്ദേഹം അത് കൈ പിടിച്ചിട്ട് ആളുകൾ കൂട്ടും. എന്നിട്ട് ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, അമീറിനോട് പറഞ്ഞാൽ മതി, അമീർ ഇങ്ങനെ വാങ്ങിക്കൊടുക്കും. അങ്ങനെ അവസാനം എല്ലാം വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ ഈ ആളുകൾ തന്ന പണമെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കും. ഇവിടെ പറയുന്നത് വലിയ സമ്മതനാണ്, അവർക്കെല്ലാം തിരിച്ചു കൊടുക്കും. അപ്പൊ എന്തിനാണ് ആദ്യം പണം വാങ്ങിയത്? ആദ്യം പണം വാങ്ങിയില്ലെങ്കിൽ ആളുകൾക്ക് എന്ത് മടി വരും? തന്റെ ആവശ്യങ്ങൾ പറയാൻ മടി വരും. ഗുരുവാർ റഹ്മത് വാങ്ങിത്തരുന്ന ആളുകൾക്ക് ഒരു മടി വരുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടി പണം വാങ്ങി വെക്കും, എന്നിട്ട് തിരിച്ചു കൊടുക്കുന്ന അവസ്ഥ. ആ ഗുരുവാർ റഹ്മത് 4 മാസം ഹജ്ജുമായി ബന്ധപ്പെട്ട്, പിന്നത്തെ 4 മാസം ദീന് പഠിപ്പിക്കലും പഠിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തഅലീമിലും ഒക്കെ ആയിട്ട് മുഴുകും. പിന്നത്തെ 4 മാസം അതായത് റിബാത്തിന് ജിഹാദുമായി ബന്ധപ്പെട്ട, ഇസ്ലാമിന്റെ ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള കാവൽ നിൽക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അങ്ങനെ അദ്ദേഹം ജിഹാദിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം മറക്കുമായിരുന്നു, മുഖം മനസ്സിലാവാതിരിക്കാൻ വേണ്ടി മറക്കുമായിരുന്നു. കാരണം ആളുകൾ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അറിയരുത് ഇബ്നു മുബാറക്കാണ് ഇവിടെ ജിഹാദിൽ പങ്കെടുക്കുന്നത് എന്ന് ആളുകൾ അറിയരുത് എന്നുള്ള നിലക്ക് മുഖം മറച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നത്. അഹമ്മദ് റംബിൽ പറഞ്ഞു കാണാൻ സാധിക്കും, ഇബ്നു മുബാറക് റഹ്മഹുള്ള ഇതുപോലെയുള്ള പിന്നെ ദർജയിൽ എത്താനുള്ള കാരണം അദ്ദേഹത്തിന്റെ രഹസ്യമായ കർമ്മങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നാം അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് രഹസ്യമായി കർമ്മം ചെയ്യാൻ പറ്റുമോ? അതായത് അദ്ദേഹത്തിന്റെ മരണശേഷം പല ആളുകളും, ശിഷ്യന്മാരും പലരും അദ്ദേഹത്തിന് ലഭിച്ച ആളുകളെല്ലാം പുറത്തു പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ രീതിയിലാണ് അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ടായിരുന്നത്. സഹോദരങ്ങളെ, നാം പറയുന്നത് നമ്മുടെ സിദ്ഖ് എന്ന് പറഞ്ഞാൽ നാം തെളിയിച്ചു കൊടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം നമ്മുടെ രഹസ്യമായ കർമ്മങ്ങളാണ്. ഈ കർമ്മ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫല യഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. അള്ളാഹുവിന്റെ സുന്നത്താണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതലുള്ള അള്ളാഹുവിന്റെ സുന്നത്താണ് നമ്മുടെ കൽബിനകത്ത് സിദ്ഖാണോ അതോ കദിബാണോ എന്നുള്ളത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ഇനി ഉദാഹരണം, ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്ന ഒരു ഉദാഹരണം നമുക്ക് കാണാം. ഷെയ്ത്താനിന്റെ കാര്യം, ഇബ്ലീസിന്റെ കാര്യം, ഇബ്ലീസും മലക്കുകളും ആകാശ ലോകത്ത് എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ ഇബ്ലീസിന്റെ അകത്തുള്ള കിബറിനെയും കുഫറിനെയും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം. മലക്കുകളുടെ ഉള്ളിലുള്ള ഇൻഖിയാദിനെയും അതുപോലെ തന്നെ എല്ലാ താഴ്മയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയാം. ഇത് രണ്ടും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ച പരീക്ഷണം എന്താണ്? ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പുറത്തേക്ക് വന്നു. ഇതുപോലെ നമ്മുടെ കൽബിൽ നാം പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് കർമ്മമായി പുറത്തേക്ക് വരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് നാം എത്രത്തോളം തെളിയിച്ചു കൊടുക്കുന്നുവോ അത്രത്തോളം നാം അല്ലാഹുവിനെ കടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പരീക്ഷണത്തിൽ വിജയിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനിന് അവന്റെ മരണം നൽകും. അതുകൊണ്ടാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അവനവന്റെ ഈമാൻ തെളിയിച്ചതിനുള്ള അള്ളാഹുവിന്റെ പ്രതിഫലമാണ് ഒരാൾ ശഹീദായി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് സിദ്ഖുണ്ടാക്കണം, സിദ്ഖുണ്ടാവണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷർത്താണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ലക്ഷ്യമാണ്. ഹദീസുകളിൽ വന്ന ഹദീസ് നമ്മൾ വായിച്ചു, ഒരാളും തന്നെ ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖോടുകൂടി പറയുന്ന അവന്റെ മേലെ നരകം ഹറാമാക്കാതെ. അതുപോലെ തന്നെ സിദ്ഖോടുകൂടി കർമ്മങ്ങൾ ചെയ്താൽ അവന്റെ അവസ്ഥ, ഒരു അറാബി വന്ന് ചോദിച്ചു, അവൻ സിദ്ഖോടുകൂടി ചെയ്താൽ അവൻ വിജയിച്ചു എന്ന് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്ത ചോദ്യം, അവസാനത്തെ നിബന്ധനമായ അൽ മുഹബ്ബ, അതിന്റെ വിഷയമായി ബന്ധപ്പെട്ട് സ്വാൽ, മാ ദലീലു ഇസ്തിറാത്തിൽ മുഹബ്ബത്തി മിനൽ കിതാബി വസുന്ന. മുഹബ്ബത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഹുബ്ബ് ഉണ്ടാവുക എന്നുള്ളത് ഖുർആനിൽ നിന്നും ഷർത്താണ് എന്നുള്ളതിനും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുള്ള ദലീൽ എന്താണ്? അൽ ജവാബ്, ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه. سورة المائدة. يا أيها الذين آمنوا يا مؤمنين علي. من يرتد منكم നിങ്ങളിൽ നിന്ന് ആരാണോ തിരിഞ്ഞു പോയത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു പോയാൽ, മിനിങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് മുർത്തതായി പോയാൽ, ദീന് വിട്ടുപോയി കഴിഞ്ഞാൽ, അൻദീനിഹി ദീനിൽ നിന്ന്, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരിക തന്നെ ചെയ്യും ഒരു ജനതയെ, യുഹിബ്ബുഹും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന, വയുഹിബ്ബൂനഹു അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇഷ്ടപ്പെടും, അല്ലാഹു ഇഷ്ടപ്പെടും അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെടും. സൂറത്തുൽ മാഇദയിലെ ആയത്താണ്. അതുപോലെ ഹദീസിൽ നിന്നുള്ള ദലീൽ ശൈഖ് കൊടുക്കുന്നത്, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കൂട്ടർ, മൂന്ന് കാര്യങ്ങൾ ആരിലാണോ ഉള്ളത് അവൻ ഈമാനിന്റെ ഹലാവത്ത് മാധുര്യം ആസ്വദിക്കും, കണ്ടെത്തും. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹും റസൂലും മറ്റെന്തിനേക്കാളും അവന് ഇഷ്ടമുള്ളതാവുക. ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല അല്ലാഹുവിന് വേണ്ടി മാത്രം ഇഷ്ടപ്പെടുന്ന അവസ്ഥ. وأن يكره أن يعود في الكفر بعد إذ أنقذه الله منه كما يكره أن يقذف في النار. ഒരാൾ പിന്നെ കുഫറിലേക്ക് മടക്കപ്പെടുന്നത് അവൻ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് പോലെ വെറുക്കുന്ന അവസ്ഥയും ഉണ്ടാവുക. ഇതാണ് ഹുബ്ബിനുള്ള ദലീലായിട്ട് പറയുന്നത്. സഹോദരങ്ങളെ, നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും അതിന്റെ എല്ലാം അടിസ്ഥാനം ഹുബ്ബാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിന്റെയും അടിസ്ഥാനം ഹുബ്ബാണ്. അവൻ വെറുക്കുന്ന ഒരു കാര്യം അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ അർത്ഥം അവൻ ഹുബ്ബുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന്, ഒരാള് ഒരു മരുന്ന് കഴിക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഒരാള് പിന്നെ ഒരു തടിയുള്ള ആള് വിചാരിക്കാം, മനസ്സിലാൻ വേണ്ടി പറയാം, അയാൾ രാവിലെ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് ഓടി വയർസ് ക്ഷീണിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഇതാക്കി ഒരുപാട് ഇതാക്കുന്നുണ്ട്. സത്യത്തിൽ അവന് ബുദ്ധിമുട്ടുള്ള വെറുപ്പുള്ള ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ അവൻ ചെയ്യണത് എന്തുകൊണ്ടാണ്? അവൻ ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്. എന്ത്? അവന്റെ തടിയെല്ലാം കുറയണം, നല്ല ആരോഗ്യം ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ ഏതൊരു കാര്യം മനുഷ്യൻ ചെയ്യുന്നതും ഹുബ്ബിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. മനുഷ്യന്റെ ശരീരത്തിന്റെ ചലനങ്ങളുടെ അടിസ്ഥാനം ഹുബ്ബായിരിക്കും. ഹുബ്ബാണ് എല്ലാ കർമ്മത്തിന്റെയും അടിസ്ഥാനം. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹിനോട് ഹുബ്ബ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഹുബ്ബ് ഉണ്ടാവണം, അള്ളാഹുവിന്റെ റസൂലിനോട് ഹുബ്ബ് ഉണ്ടാവണം, അള്ളാഹുവിന്റെ ദീനിനോട് ഹുബ്ബ് ഉണ്ടാവണം, ദീനി നിയമങ്ങളോട് ഹുബ്ബ് ഉണ്ടാവണം, അള്ളാഹു ഹുബ്ബ് വെച്ചിട്ടുള്ള എല്ലാത്തിനോടും ഹുബ്ബ് ഉണ്ടാവണം, എല്ലാ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടും ഹുബ്ബ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഹുബ്ബ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹി ബന്ധപ്പെട്ട ഹുബ്ബിനെ സൂചിപ്പിക്കുന്നിടത്ത് പരാമർശിക്കുന്ന ഈ ആശയത്തിലാണ്. ദീനിന്റെ എല്ലാ വിഷയങ്ങളോടും മറ്റെന്തിനേക്കാളും അവൻ ഇഷ്ടമുള്ള അവസ്ഥയായിരിക്കണം. ആലോചിച്ച് വെച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ഇലാഹുകളോട് ഉണ്ടാവുന്ന ഹബ്ബിനെയും മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള ഹബ്ബിനെയും പറ്റി പറഞ്ഞത്, വമിനന്നാസ് മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദ, ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ പകരക്കാര മറ്റുള്ളവരെ നിദ്ദുകളായിട്ട് സ്വീകരിച്ചവർ, അള്ളാഹുവിന് പകരക്കാരെ സ്വീകരിച്ചവർ, യുഹിബ്ബൂനഹും കഹബ്ബില്ല, അവർ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ട പോലെയാണ് ഇവരെ സ്നേഹിക്കുന്നത്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബലില്ലാഹ്, എന്നാൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ശക്തമായ ദൃഢമായ ഹുബ്ബുള്ളവരാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട്. സഹോദരങ്ങളെ, നമുക്ക് മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോടായിരിക്കണം ഹുബ്ബ്. നമ്മൾ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ തിന്മകളായിരിക്കാം, ചിലപ്പോൾ ഹലാലായ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, പക്ഷെ അതിനേക്കാൾ എല്ലാം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഹുബ്ബുണ്ടാവുക. നമുക്ക് എന്തൊരു പരീക്ഷണ ഘട്ടത്തിലും നമുക്ക് ഇതിനേക്കാൾ സമാധാനം നൽകുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹു എനിക്ക് ഏറ്റവും ഹുബ്ബ് നിന്നോടാണ്, എനിക്ക് ഏറ്റവും ഹുബ്ബ് നിന്നോടാണ്, ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഇനി അങ്ങനെ ഇല്ലാത്ത ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോ ഇത് ദലീലായിട്ട് മുല്ലഫെടുത്ത തന്നെ എന്താണ്, യാ അയ്യുഹല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, ഈമാനുള്ളവരോടാ പറയണത്, ഈമാനുള്ളവരോട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് പറഞ്ഞാൽ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോളി മുഫസ്സിരീങ്ങൾ പറയാറുള്ളത്. അതെന്തെങ്കിലും നമുക്ക് ഉപകാരമുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷത്വം തടയുന്നതായിരിക്കും. മുഅ്മിനീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, ദീനിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മുർത്തതായി പോയി കഴിഞ്ഞാൽ, ദീനിനോട് താല്പര്യമില്ലാതെ, ദീന് പഠിക്കാതെ, അനുസരിക്കാതെ അതിന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കൗമിനെ കൊണ്ടുവരും, ഒരു ജനതയെ കൊണ്ടുവരും. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഈ ഒരു ആയത്തിനെ വെച്ചിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത് കാണാതായിരിക്കും അത്ഭുതമാണ് അള്ളാഹുവിനോട് അടിമകളോടുള്ള കാരുണ്യം. കാരണം ഒരു ഔദാര്യം നൽകുന്ന ഒരാളുണ്ട്, അയാൾ ജനങ്ങൾക്ക് ഔദാര്യം നൽകുന്നുണ്ട്, ജനങ്ങൾക്ക് ബാക്കിയുള്ള സമ്പത്ത് നൽകുന്നുണ്ട്, ബാക്കിയെല്ലാം നൽകുന്നുണ്ട്. ഇത് ലഭിക്കുന്ന ആളുകൾക്ക് അയാളോട് ഹുബ്ബ് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാവും നൽകുന്ന ആളോട് ഹുബ്ബ്. പക്ഷെ നൽകുന്ന ആൾക്ക് ലഭിക്കുന്ന ആളുകളോട് ഹുബ്ബ് ഉണ്ടാവണം, യാതൊരു ആവശ്യമില്ല. കൊടുക്കുന്ന ആൾ തന്റെ ഔദാര്യം പറ്റി ആളുകൾ ജീവിക്കുകയാണ്, ആളുകൾക്ക് നൽകുന്നുണ്ട്, ആ ആളുകളോട് ഇയാൾക്ക് കൊടുക്കുന്ന ആൾക്ക് ഹുബ്ബ് ഉണ്ടായിക്കോളെന്ന് യാതൊരു ആവശ്യമില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം പറഞ്ഞ എന്താ, യുഹിബ്ബുഹും, അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, വൈഹിബ്ബുലഹു അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹബ്ബുണ്ടായിരിക്കണം, അള്ളാഹുവിനോട് ഹബ്ബുണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനോട് ഹബ്ബുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദി വന്നാസി അജ്മഈൻ, ഒരാളുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല അവന് അവന്റെ സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും ഞാൻ അവന് ഇഷ്ടമുള്ളതാവാതെ അള്ളാഹുവിന്റെ റസൂലിനോട് ഹബ്ബുണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ ദലീലായിട്ട് കൊടുത്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലാഹുൽ, മൂന്ന് കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, ഇത് ആരുടെ ഉള്ളിലുണ്ടോ അവൻ ഈമാനിന്റെ ഹലാവത്ത് കണ്ടെത്തും. ഈമാനിന് ഒരു ആസ്വാദനമുണ്ട് സഹോദരങ്ങൾ. നമ്മൾ ദീനിനെ എല്ലാം മനസ്സിലാക്കുമ്പോൾ വെറും ബാഹ്യമായ ഒരു കർമ്മങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. ഈമാനിന്റെ ആസ്വാദനവും അതിലുള്ള ഇഖ്ലാസും സിദ്ഖും അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ബന്ധവും എല്ലാം നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കണം, എനിക്ക് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തൊരു അടിമയാകണം, അതിനുവേണ്ടി അള്ളാഹുവിന് വേണ്ടി എന്ത് ഒഴിവാക്കാനുള്ള ഒരു മാനസികാവസ്ഥ വേണം. എന്താണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുന്നത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കിട്ടി, ഒരു പാപം ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുക്കി കിട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അവൻ ഖലാബത്തിൽ ഈമാനിന്റെ മാതൃകം. ഒന്നാമത്തേത്, അള്ളാഹും റസൂലുമാണ് മറ്റ് എല്ലാത്തിനേക്കാളും ഇഷ്ടമുള്ളത്, മറ്റെന്തിനേക്കാളും. ഇതെല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിന് എന്ത് തിന്മ ഒഴിവാക്കാൻ പറ്റും, എന്ത് തിന്മ ഒഴിവാക്കാൻ പറ്റും. ചില ആളുകൾ ചില പാപങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില തെറ്റുകൾ വീണു പോവുകയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും, എല്ലാം ഒഴിവാക്കാൻ പറ്റും. അള്ളാഹും റസൂലുമാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എങ്കിൽ, കാരണം അവൻ ഇഷ്ടപ്പെടുന്നത് നേടാൻ വേണ്ടി അവൻ എന്ത് ത്യാഗവും ചെയ്യും, എന്ത് ത്യാഗവും ചെയ്യും. അള്ളാഹുവിനോടും റസൂലിനോടായിരിക്കാണ് ഏറ്റവും ഇഷ്ടം. വാഹിബ് ഇല്ലാലില്ല, ഒരുത്തൻ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്ന അവസ്ഥ. അവിടെ ഈമാന്റെ മാതിരി ലഭിക്കുന്ന കാര്യം. അതായത് നമുക്കൊരാളോട് നല്ല സ്നേഹമാണ്, നല്ല ഇഷ്ടമാണ്, ഒറ്റ കാരണങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ഗുണങ്ങൾ അവനിലുണ്ട്. അതല്ലാതെ മറ്റൊന്നുമില്ല. അവന്റെ സമ്പത്തില്ല, അവന്റെ പ്രശസ്തിയില്ല, അവന്റെ അധികാരമില്ല, അവന്റെ സൗന്ദര്യമില്ല, ഒന്നുമില്ല. നാം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ ഇഷ്ടപ്പെടുന്ന ആ കാര്യങ്ങൾ അവനിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചാൽ അതുപോലെ അള്ളാഹു നമ്മളെ സ്നേഹിക്കും, അതുപോലെ അള്ളാഹു നമ്മളെ സ്നേഹിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹോദരൻ തന്റെ മറ്റൊരു സഹോദരനെ കാണാൻ വേണ്ടി അടുത്തൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് അള്ളാഹു സുബ്ഹാനഹു ഇടയിൽ മലക്കിലയക്കുകയാണ്, മനുഷ്യന്റെ രൂപത്തിൽ. അങ്ങനെ മലക്ക് ചോദിക്കുന്നത്, എങ്ങടാ പോണത്? ഞാൻ അടുത്ത ഗ്രാമത്തിൽ എന്റെ ഒരു സഹോദരനെ സുഹൃത്തിനെ കാണാൻ പോവാ. അവർക്ക് എന്തെങ്കിലും അവന്റെ നമുക്ക് കിട്ടാണ്ടോ, കടം കൊടുത്ത് കിട്ടാനോ, കച്ചവടത്തിനോ അതെന്തെങ്കിലും കിട്ടാൻ പോകും? ദുനിയാവി ആയിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല. ഞാൻ അവനെ അള്ളാഹിനു വേണ്ടി, അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കാം, എന്റെ സഹോദരനാണ്, അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കാം. അപ്പൊ മലക്ക് പറയും, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെയും സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരാളും, തഖ്വയുള്ള ഈമാനുള്ള ഏതൊരാളും അള്ളാഹുവിന്റെ വലിയ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് അതാണ് ഈമാനിന്റെ വലിയൊരു കാര്യം. ഈമാനിന്റെ ഔസഖുൽ ഉറാ, ഏറ്റവും ബലവത്തായ ഭാഗമാണ് അതാണ്. മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കാൻ പഠിക്കുക, അള്ളാഹുക്ക് വേണ്ടി വെറുക്കാൻ പഠിക്കുക. ഇൻഷാല്ലാ ഇതിന് വരുന്ന വിഷയത്തിൽ അള്ളാഹുക്ക് വേണ്ടി സ്നേഹിക്കലും വെറുക്കലും വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല കുഫ്രിൽ നിന്ന് ഇസ്ലാമിൽ എത്തിച്ചതിന് ശേഷം കുഫ്രിലേക്ക് മടങ്ങുക എന്നുള്ളത് തീയിലേക്ക് എറിയപ്പെടുന്നത് പോലെ വെറുക്കുന്ന അവസ്ഥ, അഥവാ ഷിർക്കിനെയും ബിദഅത്തുകളെയും മഅസിയത്തുകളെയും എല്ലാം വെറുപ്പുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഔദാര്യമായിട്ടാണ് സഹോദരങ്ങൾക്ക് ഈമാൻ തന്നിട്ടുള്ളത്. ആ ഈമാൻ കിട്ടിയിട്ട്, ആ ഇസ്ലാം കിട്ടിയിട്ട്, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനുള്ള തൗഫീഖ് കിട്ടിയിട്ട് വീണ്ടും നമ്മൾ പോവുകയാണ് നമ്മുടെ പഴയ ജാഹിലിയത്തിലേക്ക്. ജാഹിലിയത്തിൽ നമ്മൾ എന്താണ് ചെയ്തത്? അതുപോലുള്ള കാര്യത്തിലേക്ക് മടങ്ങും. അവന് ഈമാന്റെ ആസ്വാദനം കിട്ടൂല. ഒരാള് ഒരുപാട് സംഗീതം കേട്ടിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് മദ്യപിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ചെമ്മാഴിത്തരങ്ങൾ ചെയ്തിരുന്നു, അതിന് വൃത്തിയേടുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ രക്ഷിച്ചു, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് തൗഫീഖ് നൽകി, തൗഹീദ് മനസ്സിലാക്കി, സുന്നത്ത് മനസ്സിലാക്കി, അതുപോലെ തന്നെ ദീനിനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം മനസ്സിലാക്കി, ഇതൊക്കെ ചെയ്തു. എന്നിട്ടും അവൻ ഈ കുഫറിലേക്ക് മടങ്ങുന്നതിന് ഇഷ്ടപ്പെട്ടാൽ കുഫറിന്റെ കാര്യങ്ങൾ, അവൻ പണ്ട് ചെയ്തിരുന്ന തിന്മകൾ, അതിനോടുള്ള ഹബ്ബ് അവന്റെ കൽബിൽ ഉണ്ടാവുകയാണ്, അതിനോടുള്ള താല്പര്യം ഉണ്ടാവുകയാണ്, അതങ്ങനെ ആവണം, അതങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നുകയാണ്. ഈമാന്റെ ആദ്യം ആദ്യം കിട്ടില്ല. ഏതുപോലെ വെറുക്കണം? അവനെ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് പോലെ ആ കുഫറും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോട് വെറുപ്പുണ്ടായിരിക്കണം. പക്ഷെ അത് നമ്മുടെ കൽബിൽ പലപ്പോഴും വരും. പഴയ കാര്യങ്ങളോടുള്ള ഇഷ്ടം, അതിനോടുള്ള താല്പര്യം, അതിനോടുള്ള ഹബ്ബ് നമ്മുടെ ഈമാനിന്റെ മാതിരി നഷ്ടമാവും. നമ്മളിൽ തീയിലേക്ക് അങ്ങനെ എറിയണമെന്ന് ആലോചിച്ചു, തീയിലേക്ക് അങ്ങനെ എറിഞ്ഞിട്ട് നമ്മുടെ തൊലിയൊക്കെ അങ്ങനെ വെന്തുരുക്കണം എന്ന് ആലോചിച്ചു നോക്കി, അതുപോലെ ഉറപ്പായിരിക്കണം നാം ഒഴിവാക്കിയ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കൽപ്പിച്ച്, നമ്മെ രക്ഷിച്ച ആ കുഫറിനോടും മഅസിയത്തുകളോടും എല്ലാം നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ സുബ്ഹാനല്ലാഹ് ഈമാനിന്റെ മാതിരി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബന്ധപ്പെട്ട ഹുബ്ബ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇൻഷാഅല്ലാഹ് ഇതിന്റെ അടുത്ത പിന്നെ വിഷയം അടുത്തത് കടക്കുന്നത്, മാ ദലീലുൽ മവാലാത്തിലില്ലാ വാലാത്തിലില്ലാ വൽ മുആജാതി ലിഅജ്ലിഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നതിന്റെയും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി വെറുക്കുന്നതിന്റെയും ദലീലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് കുറച്ച് സുദീർഘമായി വിശദീകരിക്കേണ്ട കാര്യമാണ്. ഇൻഷാഅല്ലാഹ് നമുക്ക് അടുത്ത ദിവസത്തിൽ നമുക്ക് അത് പിന്നെ തുടങ്ങാം. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിനും അള്ളാഹുവിന് വേണ്ടി ഒരുക്കുന്നതിന്റെയും വിഷയങ്ങൾ, നമ്മൾ പറയുന്ന വിഷയം അതിനുള്ള ദലീലുകളാണ് ഷെയ്ഖ് പറയുന്നത്. അപ്പൊ നാം ഇവിടെ ഷഹാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഷഹാദത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഏഴ് ഷുറൂത്തുകൾ നാം പറഞ്ഞു, ഏഴ് ഷുറൂത്തുകൾ നമ്മൾ പറഞ്ഞു. സഹോദരങ്ങളെ, ഇതിന്റെ ദലീലുകളെല്ലാം പഠിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഈ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സ്വയം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇടക്കിടക്ക് ഒന്നിരുന്ന് ആലോചിക്കുക, അതൊക്കെ ഉണ്ടാവുന്നുണ്ടോ, എന്തെങ്കിലും പാളിച്ച് വരുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ പഠിക്കുന്നത്. ഇൽമ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാവുക, വലിയ മാറ്റമാണ് ഉണ്ടാവുക. അപ്പോ ഒന്ന് ഇൽമാണ്, അറിവുണ്ടായിരിക്കലാണ്. രണ്ട് യക്കീനാണ്, ദൃഢത ഉണ്ടായിരിക്കലാണ്. മൂന്ന് അൽ ഇഖ്ലാസ്, നിഷ്കളങ്കത. അഞ്ച് അസ്തിദുഖ് സത്യസന്ധത, ആറ് അൽ ഇൻതിയാദ് എണ്ണാംഘടന മാറിയിട്ടുണ്ടെങ്കിലും അൽ ഇൻതിയാദ് അല്ല, നാല് അഞ്ച് അൽ ഇൻതിയാദ്, ആറ് അൽ ഖബൂല്, ഏഴ് ഏതെന്താണ് അൽ റഹബ്ബ. ഇത് നമ്മൾ എപ്പോഴും പരിശോധിക്കാറാണ്. ചില ഉലമാക്കൾ എട്ട് എന്ന് കൊടുക്കാറുണ്ട്, അൽ കുഫ്റു ബിത്താഗൂത്ത് എന്നുള്ളത് കൂടി കൊടുക്കാറുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ പറയാറുണ്ട് കുഫ്റു ബിത്താഗൂത്ത് ചെറുപ്പമല്ല, കാരണം സ്വീകരിക്കാനുള്ള നിബന്ധന അല്ല. കുഫ്റു ബിത്താഗൂത്ത് ഉണ്ടായാലും എന്തുണ്ടാവുള്ളൂ, ലായിലായില്ലെന്നല്ലേ ഉണ്ടാവുള്ളൂ. അതിന്റെ റുക്നുകളിൽ നബിയുമായി ബന്ധപ്പെട്ടതാണ് അൽ കുഫ്റു ബിത്താഗൂത്ത്. അതുകൊണ്ട് നിബന്ധനയായിട്ട് അൽ കുഫ്റു ബിത്താഗൂത്ത് എണ്ണേണ്ടതില്ല. അത് പിന്നെ ലായിലായില്ലയുടെ റുക്നുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ റുക്നുകൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന നിലക്ക് പണ്ഡിതന്മാർ അത് എണ്ണാറില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എത്തെണ്ണമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എട്ട് എന്ന് കേൾക്കുമ്പോൾ അവർ സംശയം വരണ്ട, ഈ ഏഴെണ്ണമാണ് പ്രധാനമായിട്ടുള്ള നിബന്ധനകൾ. അപ്പൊ ലായിലായിലിനെ ഷഹാദത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇൻഷാഅല്ലാഹ് ഇനി അള്ളാഹുവിനോട് സ്നേഹിക്കുന്നതും വെറുക്കുന്നതുമായി ബന്ധപ്പെട്ടതും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതുമായി ഷഹാദത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് പിന്നെ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബ് ഇലൈക് വ സ്വല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.